2024 സെപ്റ്റംബർ 1 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. ഗണേശോത്സവം, ഗണപതിയെ എന്തിനാണ് കടലിൽ ഒഴുക്കി കളയുന്നത്? MS ഭുവനേന്ദ്രൻ എഴുതുന്നു. ഭാരത വർഷ കലണ്ടർ പ്രകാരം ഭാദ്രമാസത്തിലെ ചതുർത്ഥിയായ സെപ്റ്റംബർ 4 മുതൽ 12 വരെയാണ് ഈ വർഷം ഗണേശോത്സവം നടക്കുന്നത്. യുക്തിയും ഭക്തിയും ചേരുന്നതാണ് മനുഷ്യന്റെ ജീവിതം. കാണുന്നതിനെ മാത്രമല്ല, സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ ഋഷിമാർക്ക് കാണാൻ കഴിയുന്നതുമായ ശാസ്ത്രയുക്തികളെയും വിശ്വസിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഭാരതീയ ആത്മീയത. ലോകത്തിലെ ആധുനിക ശാസ്ത്രം ഭാരതത്തിലെ ഋഷിമാരെയാണ് ഗുരുസ്ഥാനീയരായി കാണുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിലെ ഋഷിമാരാണ് ജ്ഞാനദൃഷ്ടിയിലൂടെ ആദ്യമായി നവഗ്രഹങ്ങളെക്കുറിച്ചും നവഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അവർ കണ്ടെത്തിയ നവഗ്രഹങ്ങൾക്ക് പേരിട്ടു. നവഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ധ്യാന ശ്ലോകങ്ങളും എഴുതി. കാലങ്ങൾക്ക് ശേഷം ആധുനിക ശാസ്ത്രം വികസിച്ചപ്പോൾ നവഗ്രഹങ്ങൾ യഥാർത്ഥമാണെന്ന് മനസ്സിലായി. നവഗ്രഹങ്ങളെക്കുറിച്ച് ഭാരതത്തിലെ ഋഷിമാർ കണ്ടെത്തിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രലോകം ബഹിരാകാശ ഗവേഷണം തുടങ്ങിയതും തുടരുന്നതും. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അധിപതിയായി ഗണപതിയെക്കുറിച്ചും ഗണേശോത്സവത്തെക്കുറിച്ചും ഋഷിമാരാണ് പറഞ്ഞു തന്നത്. നവഗ്രഹങ്ങൾ യഥാർത്ഥമായതിനാൽ ഗണപതിയെക്കുറിച്ച് ഋഷിമാർ പറഞ്ഞതിനെയും അവിശ്വസിക്കേണ്ട കാര്യമില്ല. വേദകാലങ്ങളിൽ മനുഷ്യൻ ദൈവങ്ങളെക്കാൾ മുകളിലായിരുന്നു. ഭൂമിയിൽ കള്ളങ്ങളില്ലായിരുന്നു. ഒരു വീട്ടിലെയും ധ്യാനപ്പുരകൾ പൂട്ടിയിരുന്നില്ല. അയൽക്കാരന് ആവശ്യമുള്ളവ അനുവാദമില്ലാതെ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സമ്പന്നരായ മനുഷ്യർ ദൈവത്തെ ഭജിക്കാതെയായി, അതോടൊപ്പം അലസനുമായി തീർന്നു. സുഖമറിയണമെങ്കിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകണം. ഇരുളുണ്ടെങ്കിലേ വെളിച്ചത്തിന്റെ വില അറിയൂ, വിശപ്പുണ്ടെങ്കിലേ ആഹാരത്തിന്റെ രുചി അറിയൂ, ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിന്റെ മൂല്യം അറിയൂ. ഈ സമയത്താണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. ദേവലോകത്ത് നിരന്തരം ഏറ്റുമുട്ടലുകൾ നടത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന വിനാശകാരികളായ 8 അസുരന്മാരെ വധിക്കാനായി ദേവന്മാർ അഷ്ടഗണപതിമാരെയാണ് നിയോഗിച്ചത്. മത്സരാസുരനെ വക്രതുണ്ടനും മോഹനാസുരനെ മഹോദരനും മദാസുരനെ വിഘ്നരാജനും ലോഭാസുരനെ ഗജമുഖനും അഹന്താസുരനെ ധൂമവർണനും ക്രോധാസുരനെ ലംബോദരനും മഹാസുരനെ ഏകദന്തരും കാമാസുരനെ വികടനുമാണ് വധിച്ചത്. വധിക്കപ്പെടുന്നതിന് മുമ്പ് അസുരന്മാർ ആവശ്യപ്പെട്ടതിന് പ്രകാരം അസുരന്മാരുടെ ആത്മാക്കളെ ഭൂമിയിലേക്ക് അയച്ചു. ഗണേശോത്സവം. ഭൂമിയിൽ എത്തിയ അസുരന്മാർ മനുഷ്യരുടെ മനസ്സുകളിൽ കയറിക്കൂടി. ഒരു വീടിനുള്ളിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും താമസിച്ചിരുന്നവർ പോലും പല കാരണങ്ങളാൽ മത്സരിക്കാൻ തുടങ്ങി. മോഹവും മതവും വിഘ്നങ്ങളും ലോഭവും അഹന്തയും ക്രോധവും കാമവും തമ്മിലുള്ള മത്സരങ്ങൾ കാരണം മനുഷ്യർ തമ്മിൽ തല്ലി നശിക്കാൻ തുടങ്ങി. ഇന്നും മതാസുരനാണ് മതവും ജാതിയും പറഞ്ഞ് മതം പൊട്ടിയ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത്. രാഷ്ട്രത്തെ നയിക്കേണ്ട രാഷ്ട്രീയക്കാർ അധികാരമോഹം ജനിപ്പിക്കുന്നത് മോഹാസുരനാണ്. അധികാരത്തിനായി കൂടെ നിൽക്കുന്നവനെ പോലും കുതികാൽ വെട്ടുന്നത് മത്സരാസുരനാണ്. അനീതിയെ ചൂണ്ടിക്കാട്ടുമ്പോൾ ക്രോധം ജനിപ്പിക്കുന്നത് ക്രോധാസുരനാണ്. ദൈവതുല്യമായ ഗുരുശിഷ്യ ബന്ധം പോലും തകർക്കുകയും കാമം വളർത്തുകയും ചെയ്യുന്നത് കാമാസുരനാണ്. അനുനയത്തിന് പകരം അഹന്ത ഉണ്ടാക്കുന്നത് അഹന്താസുരനാണ്. വസ്തുവിലും വ്യക്തിയിലും ഗുണലോപിച്ച് മായം കലർത്തുന്നത് ലോഭാസുരനാണ്. ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം അസുരന്മാരെ നശിപ്പിക്കാനാണ് വിഷ്ണു ദശാവതാരം എടുത്തതുപോലെ ഗണപതി 8 അവതാരങ്ങൾ എടുത്തത്. നാമജപം മുടങ്ങിയ ലോകം നശിക്കുമെന്ന ഘട്ടത്തിൽ പരിഹാരം കാണാൻ ദൈവങ്ങൾ ഗണപതിയെ ചുമതലപ്പെടുത്തി. നന്മയും തിന്മയും തമ്മിലുള്ള മത്സരത്തിൽ നന്മയെ നിലനിർത്താൻ വേണ്ടി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയതാണ് ഗണേശോത്സവം. പഞ്ചഭൂതങ്ങളിൽ ലയിക്കാൻ കഴിയുന്ന ഗണേശ വിഗ്രഹത്തെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പുറത്ത് 9 ദിവസം പൂജിക്കണം. മന്ത്രങ്ങൾ പോലും വേണ്ട. അറിയാവുന്ന ഭാഷയിൽ ആത്മസമർപ്പണത്തോടെ ഗണപതിയോട് മനമുരുകി 9 ദിവസം പ്രാർത്ഥിക്കുക. ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുള്ള ഓരോ അസുരഭാവത്തെയും ഗണപതി ഏറ്റുവാങ്ങും. 8 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ 8 അസുരഭാവവും ഗണപതി ഏറ്റുവാങ്ങും. 8 ദിവസം കൊണ്ട് 8 അസുരന്മാരുടെ നെഗറ്റീവ് എനർജി മാത്രം ഉൾക്കൊള്ളുന്ന ഗണപതി വിഗ്രഹത്തെ 9-ാമത്തെ ദിവസം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനയോടെ പറഞ്ഞ് കടലിൽ ഒഴുക്കിക്കളയും. കടൽ ഇല്ലാത്തയിടത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ നിമജ്ജനം ചെയ്യണം. നിമജ്ജന യജ്ഞ സ്ഥലത്ത് ഗണേശനെ സ്വീകരിക്കാൻ ദേവീദേവന്മാർ കാത്തു നിൽക്കും. അതുകൊണ്ടാണ് നിബഞ്ജനം കാണാൻ വരുന്നത് പോലും പുണ്യമായി മാറുന്നത്. ഭാരത വർഷ കലണ്ടർ പ്രകാരമുള്ള 8-ാം മാസമായ ഭാദ്രമാസത്തിലെ ചതുർത്ഥിയാണ് ഗണേശോത്സവം ആഘോഷിക്കേണ്ടത്. മനസ്സിൽ നന്മ അവശേഷിക്കുന്നവർക്കും നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗണേശോത്സവത്തിലെ ഗണേശപൂജയിലൂടെ വിജയവും വിനയവും നേടാൻ കഴിയും. ഗണേശോത്സവവും ദേശീയതയും. പുതുലോകത്തിന്റെ ആഘോഷമല്ല ഗണേശോത്സവം. പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഗണേശോത്സവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നളരാജാവ് ചൂതുകളിയിൽ തോറ്റ് കാട് കയറിയപ്പോൾ പത്നി ദമയന്തി ശരഭംഗ മഹർഷിയുടെ ഉപദേശത്താൽ ഭാദ്രമാസത്തിലെ കൃഷ്ണചതുർത്ഥിയിൽ ഗണേശപൂജയും ഗണേശോത്സവവും നടത്തിയതിനു ശേഷമാണ് നളന് കലിയിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞത്. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ബഹളാമുഖി ബ്രഹ്മാസ്ത്ര ഹോമത്തിനു ശേഷം ഭാദ്രമാസത്തിലെ ചതുർത്ഥിയിൽ ഗണേശോത്സവം നടത്തിയതിനു ശേഷമാണ് പാണ്ഡവർ യുദ്ധത്തിന് പോയി വിജയം നേടിയത്. ഗണേശോത്സവത്തിൽ നിന്ന് അനുഗ്രഹത്തിലാണ് ഛത്രപതി ശിവജി മുഗളന്മാരെ പരാജയപ്പെടുത്തിയത്. ശിവജി നേടിയ വിജയത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഗണേശോത്സവം നടത്തി. അതോടെ ദേശീയതയുടെ ഉത്സവം കൂടിയായി ഗണേശോത്സവം മാറി. ഗണേശ വിഗ്രഹത്തെ എന്തിന് കടലിൽ ഒഴുക്കുന്നു? ഭാരത വർഷ കലണ്ടർ പ്രകാരമുള്ള ഭാദ്രമാസത്തിലെ ചതുർത്ഥിയായ സെപ്റ്റംബർ 4 മുതൽ 12 വരെയാണ് ഈ വർഷത്തെ ഗണേശോത്സവം നടക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗണേശ ഭക്തർ ഗണേശോത്സവം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. മണ്ണിലുണ്ടാക്കിയ ഗണപതി വിഗ്രഹമാണ് ഭക്തിയോടെ പൂജിച്ച് ആരാധിക്കേണ്ടത്. എല്ലാ ദിവസവും കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ലഡു എന്നിവ നേദിക്കണം. 8 ദിവസം ആരാധിച്ച് 9-ാമത്തെ ദിവസം മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം പൊതുജനപാതയിലൂടെ വാദ്യഘോഷാദികളുമായി ഗണേശനെ എഴുന്നള്ളിച്ച് കടൽ തീർത്ഥങ്ങളിലോ നദീതീർത്ഥത്തിലോ ലയിപ്പിക്കണം. നമ്മുടെ പാപദോഷങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ വിഗ്രഹത്തെ പൂജിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ജലത്തിൽ ലയിപ്പിക്കുന്നത്. ഭക്തർക്ക് അനുഗ്രഹമേകി ജലത്തിൽ ലയിക്കുന്ന ഗണേശൻ ദേവലോകത്തേക്ക് പോകും. പൂജ ചെയ്യുമ്പോഴും നിബജ്ഞനം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായ പ്രാർത്ഥന വേണം. അന്നദാനം, ഗോദാനം, വസ്ത്രദാനം, ഭൂമിദാനം, പുസ്തകദാനം തുടങ്ങിയ പൂജ ചെയ്യുന്നവരെക്കാൾ സാധുക്കൾക്ക് നൽകുന്നത് ശ്രേയസ്കരമാണ്. ഗണേശോത്സവത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കരുത്. കടം തീർക്കണേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. സമ്പത്ത് വർദ്ധിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ കടം തീരും. ആരോഗ്യം വർദ്ധിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരോഗ്യം വർദ്ധിപ്പിക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകില്ല. സന്തോഷം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സങ്കടമുണ്ടാകില്ല. പ്രവർത്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ. പുരാണങ്ങളിൽ ഗണേശോത്സവം തുടങ്ങിയ കാലത്ത് മതങ്ങളോ ജാതികളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗണപതിയെ വിശ്വസിക്കുന്ന ഏത് മതക്കാർക്കും ഗണേശോത്സവം നടത്താം. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഗണേശ പൂജ നടത്തി ഉത്സവം ആഘോഷിച്ചാൽ ഈ നാട് മുഴുവൻ സമ്പദ് സമൃദ്ധിയിലേക്ക് എത്തും. ഗണേശോത്സവ ട്രസ്റ്റിന്റെ മുഖ്യ കാര്യദർശിയാണ് ലേഖകൻ.